നമസ്കാരം നിത്യ, രമേശൻ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം സാർ.
നിത്യ, വർഷങ്ങളായി നടത്തി വരുന്ന ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബണിന് പുറമെ RMIT യൂണിവേഴ്സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം മറ്റൊരു ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ, അതായത് RMIT ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ആൻഡ് കോൺഫറൻസ് എന്ന പേരിൽ ഒരു ഫെസ്റ്റിവൽ നടത്തിയിരുന്നു. എന്താണ് ഇത്തരം ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്താനുള്ള ഒരു കാരണം, അതിന്റെ ഒരു പ്രസക്തി എന്താണ്?
അതിന്റെ പ്രസക്തി ഇപ്പോ ഈ RMIT ഫിലിം ഫെസ്റ്റിവൽ നടത്തിയ ഡോക്ടർ വിക്രാന്ത് കിഷോറിന്റെ പാഷൻ ഇവിടുത്തെ ഇന്ത്യൻ ഓസ്ട്രേലിയൻസും നാട്ടിലുള്ള ഇന്ത്യൻസുമായിട്ട് ക്രോസ് കൾച്ചറലി ഷെയറിംഗ് ഓഫ് ദ ടാലന്റ്, അതായിരുന്നു ഡോക്ടറിന്റെ എയിം. ഇവിടെ ഇന്ത്യയിൽ തന്നെ ടാലന്റഡ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സും മ്യൂസിക് മേക്കേഴ്സും എല്ലാം ഉണ്ട്. എന്നിട്ട് നാട്ടിൽ നിന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ്, ഇപ്പൊ സ്പെസിഫിക്കലി പിങ്ക് എന്ന് പറയുന്ന ഹിന്ദി സിനിമയിലെ സ്ക്രിപ്റ്റ് റൈറ്റർ, ഇപ്പൊ റീസെന്റ്ലി ജസ്റ്റ് ഡേ ബിഫോർ യെസ്റ്റർഡേ അവാർഡ് കിട്ടിയ മിസ്റ്റർ റിതേഷ, പിന്നെ വിപിൻ ശർമ്മ എന്ന് പറയുന്ന ഫിലിം ആക്ടറും, പിന്നെ ഇന്റർ സ്റ്റേറ്റിലുള്ള അനുപം ശർമ്മ, അവിടെ ഇവിടുന്നൊക്കെ ഡെലിഗേറ്റ്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്നുള്ള ടാലന്റഡും പാഷനറ്റ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ഫിലിം മേക്കറിലെ ആൾക്കാരെല്ലാം ഇൻവൈറ്റ് ചെയ്തിട്ട് ഈ കോൺഫറൻസ് നടത്തിയത് ഇവിടുത്തെ ഇന്ത്യൻസും ഇന്ത്യൻ ഓസ്ട്രേലിയൻസും അവിടുത്തെ ഉള്ള ഇന്ത്യൻസുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടാലന്റ് ഷെയറിംഗ്, അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുക, അവിടെ അവരുടെ സ്കിൽസ് ഷെയർ ചെയ്യുക, നോളജ്, ഓപ്പൺ ഡിസ്കഷൻ, അതായിരുന്നു അതിന്റെ ഒരു റെലവൻസ്. പിന്നെ ഈക്വലി ആസ് ഇമ്പോർട്ടന്റ് ഫിലിം സ്ക്രീനിങ്
ഇതിപ്പോ എനിക്ക് തോന്നുന്നു RMIT യൂണിവേഴ്സിറ്റി ആദ്യമായിട്ട് നടത്തുന്നതാണെന്ന് അല്ലേ?
ആദ്യമായിട്ടാണ് നടത്തുന്നത്.
ഓക്കെ, അപ്പോ വർഷങ്ങളായി നടത്തി വരുന്ന ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബണും ഈ RMIT ഇപ്പോൾ ആദ്യമായിട്ട് നടത്തിയ ഈ ഫിലിം ഫെസ്റ്റിവലും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസമുള്ളത്?
എനിക്കത് എടുത്തു പറയാനായിട്ടുള്ള വ്യത്യാസം ഈ കോൺഫറൻസ് ആയിരുന്നു. ഓപ്പൺ ഡിസ്കഷൻ വിത്ത് എക്സ്പീരിയൻസ് ആൻഡ് ദി പാഷനറ്റ് ആയിട്ടുള്ള ആൾക്കാരും, ഓസ്ട്രേലിയയിലുള്ള ഇന്ത്യൻസും ഇന്ത്യയിലുള്ള ഇന്ത്യൻസും ഓസ്ട്രേലിയയിലുള്ള ഓസ്ട്രേലിയൻസും വരെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതായിരുന്നു അതിന്റെ ഒരു വെരി വെരി ബിഗ് ഡിഫറൻസ്. ഓസ്ട്രേലിയൻസ് മാത്രമല്ല, ഐ തിങ്ക് അവിടെ ഇറാനിയൻ ആൾക്കാരുണ്ടായിരുന്നു, പാകിസ്ഥാനി ആൾക്കാരുണ്ടായിരുന്നു, എല്ലാവരും ഫ്രം വെരി വെരി ഡിഫറെന്റ് വെരി ടൈപ്സ് ഓഫ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ ഇവിടെ വന്നു ഈ കോൺഫറൻസിൽ ഫ്രീ ആയിട്ട് സംസാരിച്ചു. ഈ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ കോൺഫറൻസ് ഫോക്കസ് സെലിബ്രിറ്റിയിലല്ല, പക്ഷെ ആ സെലിബ്രിറ്റിയിലെ പിന്നാലെ ആരൊക്കെയാ ആ സെലിബ്രിറ്റി അങ്ങനെ സെലിബ്രിറ്റി ആക്കുന്നത്, അവരിലാണ് ഇതിന്റെ ഈ കോൺഫറൻസും ഈ ഫിലിം ഫെസ്റ്റിവലിന്റെ ഫോക്കസ്.
ഓക്കെ, അതായത് കട്ടന് പുറകിലുള്ളവരെ കട്ടന് മുൻപിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ്.
അതന്നെ. അപ്പൊ ഈ കോൺഫറൻസ് അവരെ ഹൈലൈറ്റ് ചെയ്തതുകൊണ്ട് ഇവിടുത്തെ ഉള്ള ആൾക്കാർക്ക് ആ ഒരു എക്സ്പീരിയൻസും എഡ്യൂക്കേഷനും ഓപ്പർച്യൂണിറ്റിയും കിട്ടി. ഇന്ത്യയിലുള്ള ആ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരിൽ നിന്ന് എങ്ങനെ അത് ചെയ്യുന്നത്, അപ്പൊ അത് എങ്ങനെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഡയറക്ഷൻ, അതിലൊരു ചെറിയ ചെറിയ ഒരു ഡയറക്ഷൻ ഹെൽപ്പ് ഇവര് ഇന്ത്യയിലുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് ഈ കോൺഫറൻസിൽ നിന്ന് അങ്ങനത്തെ ഒരു ഒരു ഐഡിയ ഇപ്പൊ കിട്ടിക്കാണും.
ഇവിടെ ഈ കോൺഫറൻസിൽ നടന്ന ഡിസ്കഷൻ പാനലില് ആകെ ഉണ്ടായിരുന്ന ഒരു മലയാളിയാണ് നിത്യ.
അത് ശരിയാണ്.
എങ്ങനെയാണ് നിത്യ ഈ ഡിസ്കഷൻ പാനലിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിത്യക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ ഉണ്ടായ സാഹചര്യം?
ഞാൻ ഓസ്ട്രേലിയൻ ഇന്ത്യൻ ബിസിനസ് കൗൺസിലിന്റെ ഒരു മീറ്റിംഗിന് പോയി. അവിടെ ചെന്നപ്പോ ഡോക്ടർ വിക്രാന്ത് കിഷോർ അവിടെ ഉണ്ടായിരുന്നു. ഡോക്ടർ വിക്രാന്ത് കിഷോറാണ് ഇന്ത്യൻ RMIT ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ നടത്തിയത്. അന്ന് നെറ്റ്വർക്കിംഗ് ടൈമിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച സമയത്ത് ഡോക്ടർ വിക്രാന്ത് എന്റെ അടുത്ത് ചോദിച്ചു, നിത്യക്ക് ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഡാൻസിലും പാട്ടിലും ഒക്കെ വന്ന് പാനലിൽ സംസാരിക്കാൻ പറ്റുമോ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി, ഡാൻസ് ആൻഡ് സ്പോർട്സ് ബ്രിങ്ങിങ് ഓസ്ട്രേലിയൻ ഇന്ത്യ ടുഗദർ ത്രൂ സോഫ്റ്റ് പവർ മെത്തേഡ് എന്നാണ് അതിന്റെ ടോപ്പിക്. അപ്പൊ അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് അത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അന്ന് തോന്നിയില്ല, പക്ഷെ കോൺഫറൻസിൽ പോയി കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എനിക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി.
ഓക്കെ, നിത്യ ഇപ്പോ ഡിസ്കഷൻ പാനലിന്റെ കാര്യം പറഞ്ഞു, എന്തായിരുന്നു ആ ഡിസ്കഷൻ പാനലിൽ ഉണ്ടായിരുന്ന ഒരു ചർച്ചാ വിഷയം?
ഞാൻ ചെയ്ത പാനലിന്റെ ടോപ്പിക് ഡാൻസ് ആൻഡ് സ്പോർട്സ് ബ്രിങ്ങിങ് ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയ ടുഗദർ ത്രൂ സോഫ്റ്റ് പവർ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മുടെ കൾച്ചർ ഒരാൾക്ക് കാണിച്ചിട്ട് അവർക്ക് അതിൽ ഇഷ്ടം തോന്നുമ്പോ അവരും നമ്മളും ഒന്നിപ്പിക്കുക എന്നുള്ള സോഫ്റ്റ് പവർ മെത്തേഡ്, ആസ് അപ്പോസ് ടു ഫൈനാൻഷ്യലി ഒരാളെ കൺവിൻസ് ചെയ്യുക അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഒരാളെ കൺവിൻസ് ചെയ്യുന്ന പകരം ഇതൊരു സോഫ്റ്റ് മെത്തേഡ് വേ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കൾച്ചർ ഷെയർ ചെയ്ത്. അപ്പോ അതായിരുന്നു ഈ പാനലിന്റെ ടോപ്പിക്. ഓസ്ട്രേലിയയിലെ ഇന്ത്യൻസിന് പ്രൗഡ് ആയിട്ട് അവരുടെ കൾച്ചർ അങ്ങോട്ട് കാണിക്കുക, അവരെ പഠിപ്പിക്കുക. കാരണം ഞാൻ ആദ്യം ഓസ്ട്രേലിയ വന്നത് 1990 അന്ന് മുതൽ 2006 വരെ എനിക്ക് ഓണസ്റ്റ് ആയിട്ട് പറയാം, സത്യമായിട്ട് പറയാം, ഇവിടെ ഉള്ള ഇന്ത്യൻസ് ആ സമയത്തൊക്കെ അവരുടെ കൾച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തേ ഓസ്ട്രേലിയൻസ് കാണിക്കത്തേ ഇല്ല. നമ്മൾ എങ്ങനെയെങ്കിലും ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി സെന്ററിൽ അങ്ങോട്ട് അവിടെ നിന്ന് നമ്മുടെ ഡാൻസും പാട്ടും എല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉള്ള ആൾക്കാരുടെ അടുത്ത് മാത്രം ഷെയർ ചെയ്തിട്ട് അവിടെ തന്നെ വെച്ചു. വെളിയിൽ ഞങ്ങൾ സ്കൂളിലോ ഫ്രണ്ട്സിന്റെ അടുത്തോ ഹോസ്റ്റലിലും ഫ്രണ്ട്സ് ഒന്നും ഞങ്ങൾ പറയത്തില്ല, കാരണം ഒരു ഷെയിം ഉണ്ടായിരുന്നു ഇന്ത്യനാണെന്ന് പറയാൻ. ചിലപ്പോ അത് ഒരു ഒരു അക്സെപ്റ്റഡ് അല്ലാത്ത ഒരു മേ ബി ഔട്ട്സൈഡർ ഫീലിംഗ്. പക്ഷേ 2006 ആ കോമൺവെൽത്ത് ഗെയിംസ് വന്ന് ഇന്ത്യ ശാമക്ദാവ് ഇവിടെ വന്ന് ഐശ്വര്യ റായും വേറെ കുറെ ഫിലിം സ്റ്റാർസും ഒക്കെ ആയിട്ട് ഒരു ജസ്റ്റ് മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ക്ലോസിംഗ് സെറമോണി ചെയ്തപ്പോ ആ ഇവന്റ് കണ്ട എല്ലാ ഓസ്ട്രേലിയൻസും ഇത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് എന്റർടൈനിങ് ആയിട്ടുള്ള പെർഫോമൻസ്. അപ്പൊ അന്ന് മുതൽ തുടങ്ങി ഇവിടെ ഓസ്ട്രേലിയൻസിന്റെ ബോളിവുഡ് ഫീവർ.
ഓക്കെ,
അന്ന് അന്ന് ആ വർഷം തന്നെ ഞാൻ എന്റെ ഡാൻസ് സ്കൂളും തുടങ്ങിയത് തന്നെ. കാരണം എനിക്ക് എനിക്ക് അപ്പം മനസ്സിലായി, അപ്പൊ ഞാൻ ഇത്രയും വർഷം എന്റെ ഉള്ളിൽ ഇരുന്ന ഡാൻസിന്റെ പാഷനും ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ട് ഇങ്ങനെ മെഹഫിൽ നൈറ്റ് മെഹഫിൽ നൈറ്റ്സ് ഒക്കെ ചെയ്ത് ഡാൻസ് ഇനി മുതൽ എനിക്ക് പ്രൗഡായിട്ട് നോൺ ഇന്ത്യൻസിനെ കാണിക്കാൻ പറ്റും. അവർ ഇപ്പൊ 10 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് ഇതിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഒരു ടൈം ആ 2006 കോമൺവെൽത്ത് ഗെയിംസ് കഴിഞ്ഞ സമയത്ത് ഇന്ത്യ ഓസ്ട്രേലിയ കൾച്ചറലി ഡെഫിനറ്റ്ലി ടുഗദർ ആയിട്ട് വന്നിട്ടുണ്ട്, കാരണം ഈ ബോളിവുഡ് ഡാൻസ് കാരണം. അതായിരുന്നു ആ ഡിസ്കഷൻ. പിന്നെ ഉള്ളത് സ്പോർട്സിന്റെ പാർട്ട്, ഇന്ത്യയിൽ ഇപ്പോ AFL തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയും പറയുമായിരുന്നു, ഇവിടുത്തെ കൾച്ചർ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. അപ്പൊ കാരണം അവിടുത്തെ കൾച്ചർ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടുത്തെ എയിം ഇവിടുത്തെ കൾച്ചർ എന്ന് വെച്ചാൽ ഇവരുടെ ഫുട്ടി, ക്രിക്കറ്റ് അല്ലാതെ ഹോക്കി അല്ലാതെ ഇവിടുത്തെ ഫുട്ടി അങ്ങോട്ട് എങ്ങനെയാ കൊണ്ടുവരാ. അപ്പൊ അവിടെ ഫൈനലില് AFL ഇന്ത്യൻ ടീമിലെ ക്യാപ്റ്റൻ ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം പാനലിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യയിലെ ഡാൻസും സ്പോർട്സും അങ്ങോട്ട് ഇങ്ങോട്ട് എങ്ങനെയാ ക്രോസ് കൾച്ചറലായിട്ട് നമ്മൾ രണ്ട് കൺട്രീസ് ടുഗദർ ആയിട്ട് കൊണ്ടുവരുന്നതിനുള്ള പാനലായിരുന്നു. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് ഡാൻസ്, ഇവിടുന്ന് അങ്ങോട്ട് സ്പോർട്.
ഓക്കെ,
ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നല്ലോ. ഇപ്പോൾ ഈ ഫിലിം ഫെസ്റ്റിവലിൽ കൂടുതലും ഇപ്പം ഇന്ത്യ ഓസ്ട്രേലിയ കൾച്ചറൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇവിടെ കൂടുതലും ഇപ്പൊ ബോളിവുഡ് മൂവീസിന്റെ ഒരു സ്ക്രീനിങ് ആണെന്ന് തോന്നുന്നു. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബണിലായാലും ഇപ്പോ പറഞ്ഞ ഈ RMIT ഫിലിം ഫെസ്റ്റിവലിലായാലും കൂടുതലും ബോളിവുഡ് മൂവീസിന്റെ ഒരു സ്ക്രീനിങ് ആണ് നടക്കുന്നതെന്നാണ് എന്റെ ഒരു അറിവ്. ശരിയാണോ?
ശരിയാണ്.
ഓക്കെ,
അതിലൊരു ഡൗട്ട് തോന്നുന്നില്ല. ഇത്രയും വർഷമായിട്ട് അതിലൊരു ഈക്വൽ ഡൈവേഴ്സിറ്റി കാണുന്നില്ല, അതാണ് എന്റെ ഒരു ഫീലിംഗ്.
ഓക്കെ, ഹിന്ദി ഫിലിംസ് അല്ലാതെ വേറെ ഏതെങ്കിലും ലാംഗ്വേജസിലുള്ള ഫിലിംസ് ഇവിടെ സ്ക്രീൻ ചെയ്തോ?
RMIT ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലില് എനിക്കറിയാവുന്നത്തോളം ഒരു സൗത്ത് ഇന്ത്യൻ എന്ന് പറയുന്ന സ്പെസിഫിക്കലി സെപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഒരേ ഒരു സിനിമ മാത്രം കാണിച്ചു. അത് സിനിമ അല്ല, ഫിലിം. അത് ആ ഫിലിം തന്നെ ഇവിടെ ഇന്ത്യൻ ഓസ്ട്രേലിയയിലുള്ള ഒരു ഡയറക്ടറാണ് ഉണ്ടാക്കിയത്, ഷോർട്ട് ഫിലിം ആയിരുന്നു. അതല്ലാതെ എനിക്കറിയുന്നത്തോളം ഒരു ഗോവൻ പിക്ചർ, പിന്നെ ബംഗാളി ഷോർട്ട് ഫിലിം, മറാഠിയിലെ ഒരു ഫിലിം, ബാക്കിയെല്ലാം ഹിന്ദി ആയിരുന്നു. ഒരു തമിഴ് പിക്ചർ, പക്ഷെ അത് നാട്ടിൽ നിന്ന് വന്നതല്ല, ഇവിടുന്ന് ഒരു ഇന്ത്യൻ ഓസ്ട്രേലിയൻ ഉണ്ടാക്കിയ ഷോർട്ട് ഫിലിം ആയിരുന്നു. ആ ഒരു ഡെഫിഷ്യൻസി ഡെഫിനറ്റ്ലി ഒബ്വിയസ് ആയിരുന്നു ഫിലിം ഫെസ്റ്റിവലിൽ.
ഓക്കെ, അത് തന്നെയാണ് ഞാൻ അടുത്തതായിട്ട് ചോദിക്കാൻ വരുന്നതും. ഇപ്പോ എപ്പോഴും നമ്മൾ കാണുന്ന ഫിലിം ഫെസ്റ്റിവലുകളിലൊക്കെ ബോളിവുഡ് സിനിമ അല്ലെങ്കിൽ ഹിന്ദി സിനിമകളുടെ ഒരു പ്രദർശനമാണ് കാണുന്നത്. അപ്പൊ എപ്പോഴെങ്കിലും ഇനി ഇപ്പോ ഭാവിയിലാണെങ്കിൽ പോലും മലയാളത്തിന് ഒരു സാധ്യത അവിടെ തെളിയുന്നുണ്ടോ?
അതിന് തെളിയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഉണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കണം. കാരണം ഇപ്പൊ ഈ ഇത്രയും ഓർഗനൈസ് ചെയ്ത ഡോക്ടർ വിക്രാന്ത് കിഷോറിന് തന്നെ അദ്ദേഹത്തിന് അറിയാവുന്ന ലാംഗ്വേജിലുള്ള എല്ലാ കോണ്ടാക്ട്സ് യൂസ് ചെയ്തു. അതിന് അദ്ദേഹത്തിന് അറിയാവുന്ന ആൾക്കാരിൽ നിന്ന് എല്ലാം കോണ്ടാക്ട് യൂസ് ചെയ്ത് എന്നെ വരെ കോണ്ടാക്ട് ചെയ്തിട്ട് ആരെങ്കിലും സിനിമയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു. പക്ഷെ എല്ലാരും ചോദിച്ചത് എന്റെ അടുത്ത് അവിടെ അവിടെ സൗത്ത് ഇന്ത്യൻ സിനിമയുണ്ടോ, അത് മലയാളം സിനിമയുണ്ടോ, തമിഴ് സിനിമ ഉണ്ടോ, അതുണ്ടെങ്കിലേ വരത്തുള്ളൂ എന്നുള്ള ഒരു തോട്ടായിരുന്നു എല്ലാവരുടെ മനസ്സിൽ. അത് എന്റെ മനസ്സിൽ ഓടി, ഈശ്വര ഇവിടെ കാണിക്കുന്നില്ലല്ലോ ആ സിനിമ. പക്ഷെ ഓക്കെ, ലെമ്മി ഒന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഈ ഡോക്ടർ എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിലുള്ള തിങ്കിങ് കൊണ്ടാണ് ഞാൻ അവിടെ പോയത്. അല്ലെങ്കിൽ എനിക്കും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നായിരുന്നു തന്നെ. എന്റെ മനസ്സിൽ ഈ ഡോക്ടറിന് എപ്പോഴെങ്കിലും ആ ഒരു ഒരു ഡയറക്ഷൻ ആ ഡോക്ടറിനെ കാണിക്കണമെങ്കിൽ നമ്മുടെ ആൾക്കാർ തന്നെ കാണിച്ചു കൊടുക്കണം. അഡ്വൈസോ ഹെൽപ്പോ സജഷനോ അങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ ഡോക്ടർ അത് ഇൻവൈറ്റ് ചെയ്യുമായിരിക്കും.
ഓക്കെ, അപ്പൊ അതിനായിട്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റി, അതായത് ഇപ്പോൾ ഇവിടെയുള്ള ഓസ്ട്രേലിയയിലുള്ള ഇന്ത്യൻ സമൂഹം മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് എന്നാണ് നിത്യ പറഞ്ഞു വരുന്നത് അല്ലേ?
അബ്സല്യൂട്ട്ലി, അത് ഡെഫിനറ്റ്ലി നമ്മൾ തന്നെ എടുത്ത് ഓഫർ ചെയ്യണം. ഒരു സ്മോൾ പോയിന്റ് ഇവിടെ പറയാനുള്ള സാർ, ഇപ്പൊ തന്നെ ഈ ഡോക്ടർ ഞാൻ തന്നെ ചോദിച്ചതായിരുന്നു, ഈ ഡോക്ടർ ഈ സൗത്ത് ഇന്ത്യയിലുള്ള സിനിമയൊന്നും കാണിക്കുന്നില്ലല്ലോ ബോളിവുഡ് കോളിവുഡ് ടോളിവുഡ്. അപ്പൊ തന്നെ ഡോക്ടറിന്റെ റിപ്ലൈ എല്ലാരും ഇപ്പൊ അറിയുന്നത് ബോളിവുഡ് തന്നെ എല്ലാ ഇന്ത്യൻ മൂവീസ് ആണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഒരു സ്റ്റെറിയോടിപ്പിക്കൽ അസംപ്ഷൻ അല്ലേ ഡോക്ടർ ഡോക്ടറെ ഞാൻ ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞ് പക്ഷെ ഇപ്പൊ ഓസ്ട്രേലിയൻസിന്റെ അടുത്ത് ചോദിച്ചാൽ അവരങ്ങനെയല്ലേ തിങ്ക് ചെയ്യുന്നത് എന്നാണ് ഇങ്ങോട്ടെ റിപ്ലൈ. ആ സ്റ്റെറിയോടൈപ്പ് നമ്മൾ മാറ്റണം. നമ്മുടെ എല്ലാ ഭാഷയിലുള്ള ഇന്ത്യൻസ് ടുഗദർ ആയിട്ട് ആ സ്റ്റെറിയോടൈപ്പ് മാറ്റുവാണെങ്കിൽ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ ഡെഫിനറ്റ്ലി പാൻ ഇന്ത്യൻ സിനിമസ് കാണും.
ഓക്കെ, മെൽബണിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന RMIT ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ആൻഡ് കോൺഫറൻസിനെ കുറിച്ച് അതിന്റെ ഡിസ്കഷൻ പാനലിലുണ്ടായിരുന്ന നിത്യ രമേശൻ ഇത്രയും കാര്യങ്ങൾ SBS മലയാളത്തോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദി.
വളരെ അധികം നന്ദി സൽവി, എന്നെ ഇന്റർവ്യൂ ചെയ്ത് ഇതിനെപ്പറ്റി സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടെ തന്നതിന്.